സഹായത്തിന് ആഗ്രഹം വിളിക്കുന്നു. നല്ലവനെ ഞങ്ങളുടെ പരിശുദ്ധ സ്വരം കേട്ടതിന്റെ അനുഗ്രഹങ്ങളാണ് ഞാൻ ആഗ്രഹങ്ങൾ നൽകുമാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. ഇന്ന് അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ തീരുവാൻ തക്കം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അനുഗ്രഹത്തിന്റെ ക്ലാസ് ആയിട്ട് പന്തിവേണ്ടി ആക്കണമേ. ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ദൈവത്തിന്റെ ക്രിസ്ത്യാനുസരണം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ചിന്തകളിലൊക്കെയും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ക്ലാസ് നയിക്കുന്ന ലക്ഷ്മിയെ ഓർക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ് ആയിട്ട് പന്തിവേണ്ടി ആക്കണമേ. സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്തവരെ സ്ഥാനത്തെ വായി തന്നെ അനുഗ്രഹിക്കണമേ. കൃപയുണ്ടേ അതിയോടൊന്നും കൃപയാഗ്രഹിക്കണമേ. ദിവ്യാവിടങ്ങളായിരുന്ന ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദിവ്യ പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കൃപയിടണമേ. ദിവ്യ പ്രത്യേകിച്ച് കാത്തിരിപ്പിന്റെ ഈ അവസരങ്ങൾ അനുഗ്രഹത്തോടെ ദിവസങ്ങളിൽ ചെലവഴിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരുമായിട്ട് പ്രവർത്തനങ്ങളെയും മാനിക്കണമേ. അനുഗ്രഹീതമായിരിക്കുന്ന പ്രതികോസ്തിയുടെ അനുഭവത്തിലേക്ക്, ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ എന്നെ കൂട്ടിക്കൊണ്ടുവരണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിൻ്റെതായിരിപ്പാൻ ദൈവത്തെ ആക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിസ്ഥിതി റൂഹായിക്കുന്ന ആളും സ്തുതിപ്പനായിട്ട് തന്നെ. ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എനിക്കിന്ന് ത്രോട്ടിന്റെ ഇൻഫെക്ഷൻ ഉണ്ടതുകൊണ്ട് സൗണ്ട് അത്ര എടുക്കാനായിട്ടൊക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ 15ഉം 16ഉം ക്ലാസിന്റെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നോക്കി. തുടർന്നുള്ള ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് കൊച്ചമ്മ തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വായിക്കും. അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. അതിലുപരിയായിട്ട് നമ്മളെ മദേഴ്സ് ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എല്ലാ അമ്മമാരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹരമായിട്ട് നമ്മളെ നയിപ്പാൻ ചിന്തിമരായിടെ ആക്കട്ടെ. എല്ലാവർക്കും മദേഴ്സ് ഡേയുടെ ആശംസകളും ഞാൻ അറിയിക്കുന്നു.
ഈ ക്വസ്റ്റ്യൻ ആൻസർ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വെളിപ്പാട് 17ഉം 18ഉം ചാപ്റ്റർ തുറന്ന് തുറന്നു വെച്ച് വായിക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പത്തുമാവ് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയനിയമം പഠിപ്പിക്കാനിരിക്കുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കൊച്ചുമ്പോൾ തുടങ്ങുന്നത്. അപ്പൊ നമുക്കിപ്പം കൊച്ചുമ്പ ക്ഷണിക്കുന്നു ഇത് നമുക്ക് പറഞ്ഞുതരാനായിട്ട്. വെൽക്കം കൊച്ചുമ്മ.
അമ്മ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേൾക്കാം, നല്ലപോലെ കേൾക്കാം. എല്ലാരും ബൈബിൾ തുറന്നിരിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കാതെ നമുക്ക് കേൾക്കാം.
എല്ലാവർക്കും ഗുഡ് ഈവനിങ്. തുടങ്ങാം. ചാപ്റ്റർ 17ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യോഹന്നാൻ സ്ലീഹായെ മരുഭൂമിയിലേക്ക് ആത്മാവിൽ കൊണ്ടുപോയത് ആര്? ഉത്തരം: 7 കലശമുള്ള ദൂതന്മാരിൽ ഒരാൾ. ആരുടെ ന്യായവിധി കാണിക്കുവാനാണ് സ്ലീഹായെ കൊണ്ടുപോയത്? മഹാവേശ്യയുടെ ന്യായവിധി കാണിക്കുവാൻ. 3, മഹാവേശ്യ ആരോടാണ് വേശ്യാവൃത്തി ചെയ്തത്? ആരെയാണ് തന്റെ പ്രവൃത്തികളുടെ മദ്യത്താൽ ലഹരി പിടിപ്പിച്ചത്? എവിടെയാണ് വേശ്യ ഇരുന്നിരുന്നത്? 3 ക്വസ്റ്റ്യൻ ഉണ്ട് അതിന്റെ. 1, ഭൂമിയിലെ രാജാക്കന്മാരോടാണ് വേശ്യാവൃത്തി ചെയ്തത്? തന്റെ പ്രവൃത്തികളുടെ മദ്യത്താൽ ലഹരി പിടിപ്പിച്ചത് ഭൂവാസികളെയാണ്. വേശ്യ ഇരുന്നിരുന്നത് പെരുവെള്ളത്തിന്റെ മീതെ ആയിരുന്നു. 4, മരുഭൂമിയിൽ വേശ്യ ഇരുന്നത് എവിടെ? ഒരു മൃഗത്തിന്റെ മേൽ. മൃഗത്തിന്റെ ആകൃതി വിശേഷങ്ങൾ എന്തെല്ലാം? 1, മൃഗത്തിന് 7 തലയും 10 കൊമ്പും ഉണ്ട്. 2, ദൂഷണ നാമങ്ങൾ കൊണ്ട് മൃഗം നിറഞ്ഞിരുന്നു. 3, മൃഗത്തിന്റെ നിറം കടും ചുവപ്പാണ്. 5 ക്വസ്റ്റ്യൻ, സ്ത്രീയുടെ വേഷഭൂഷാദികൾ എന്തെല്ലാം? പാനപാത്രത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? 5, ധൂമ്ര വർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. പൊന്നും രത്നവും മുത്തും അണിഞ്ഞിരുന്നു. സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഇത്രയുമാണ് സ്ത്രീയുടെ ബാഹ്യമായിട്ടുള്ള അപ്പിയറൻസിനെ പറ്റിയുള്ളത്. പിന്നെ പാനപാത്രത്തിൽ നിറഞ്ഞിരുന്നത് വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയുമായിരുന്നു. 6 ചോദ്യം, അവളുടെ നെറ്റിയിൽ എന്ത് പേരാണ് എഴുതിയിരുന്നത്? മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നായിരുന്നു ആ പേര്. 7. എന്ത് കുടിച്ചിട്ടാണ് ആ സ്ത്രീ മത്തയായിരുന്നത്? വിശുദ്ധന്മാരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ചാണ് അവൾ മത്തയായത്. 8. സ്ത്രീയെ കണ്ടപ്പോൾ സ്ലീഹായ്ക്കുണ്ടായ ഭാവം എന്തായിരുന്നു? ദൂതൻ എന്താണ് അപ്പോൾ ചോദിച്ചത്? സ്ലീഹ അത്യന്തം ആശ്ചര്യപ്പെട്ടു. അപ്പൊ ദൂതൻ ചോദിച്ചത്, നീ എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത് എന്നായിരുന്നു. 9. സ്ത്രീയുടെയും മൃഗത്തിന്റെയും മർമ്മം എന്താണ്? സ്ത്രീയുടെ മർമ്മം ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം എന്നാണ് അതിന്റെ അർത്ഥം. മൃഗത്തിന്റെ മർമ്മം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമായ ഭൂരാജാക്കന്മാരാണ്. 10. ആരാണ് ഈ മൃഗത്തെ കണ്ട് അതിശയിക്കുന്നത്? ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെട്ടിട്ടില്ലാത്ത എല്ലാ ഭൂവാസികളുമാണ് ആ മൃഗത്തെ കണ്ട് അതിശയിക്കുന്നത്. ഇവിടെ ജ്ഞാന ബുദ്ധി കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞ് ദൂതൻ വിവരിക്കുന്ന പ്രധാന വസ്തുതകൾ എന്തെല്ലാം? ചില കുറച്ച് കാര്യങ്ങളുണ്ട്. 1. മൃഗം ഭൂമിയിലെ ഭൗതിക സാമ്രാജ്യത്തെ കുറിക്കുന്നു. അതിന്റെ 7 തലകൾ ഭൂരാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. 5 പേർ ഭരണം കഴിഞ്ഞ് നാശത്തിലേക്ക് പോയവരും ഒരാൾ ഇപ്പോൾ, അതായത് ദർശന സമയത്ത് ഭരിക്കുന്നയാളും ഒരാൾ ഇനി ഭരിക്കുവാൻ വരേണ്ടയാളും ആണ്. മൃഗത്തിന്റെ 10 കൊമ്പുകളാണെങ്കിൽ ഭാവിയിലുള്ളതായ രാജാക്കന്മാരാണ്, ഭാവിയിൽ ലോകത്തെ ഭരിക്കുന്ന രാജാക്കന്മാരാണ്. അവർ മൃഗത്തോടൊപ്പം ക്രിസ്തുവാകുന്ന കുഞ്ഞാടിനെതിരായി യുദ്ധം ചെയ്ത് പരാജയപ്പെടും. അവർ പിന്നീട് വേശ്യാ സ്ത്രീയെ നശിപ്പിക്കും. സ്ത്രീ ഇരിക്കുന്നതായ പെരുവെള്ളം ഭൂമിയിലെ വംശങ്ങൾ, പുരുഷാരങ്ങൾ, ജാതികൾ, ഭാഷകൾ ഇവയുടെ പ്രതീകമാണ്. സ്ത്രീയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരവും നിയന്ത്രണവുമുള്ള വലിയ നഗരത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ആ ദൂതനെ ഒരു വലിയ പ്രതീകങ്ങളിലൂടെ പറഞ്ഞു തരുന്നതായ പ്രധാന വസ്തുതകൾ. 12. ചോദ്യം, എന്തിനെയൊക്കെയാണ് മൃഗവും അതിന്റെ 7 തലകളും പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത്? 7 രാജാവിന്റെ ഭരണ കാലാവധി എത്രയാണ്? മൃഗം ഭൂമിയിലെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. 7 തലകൾ ദേശാസ്ത്രീ ഇരിക്കുന്ന 7 മലകൾ അഥവാ 7 രാജാക്കന്മാരുടെ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സാമ്രാട്ടുമാർ നാശത്തിലേക്ക് പോകുന്നവരാണ്. 7 രാജാവോ കുറച്ചു കാലം മാത്രം ഭരിക്കും. നമ്മൾ അതിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ 2 മാത്രമാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചു കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. 13. ക്വസ്റ്റ്യൻ, ഒരു കടങ്കഥ പോലെ മൃഗത്തെ പറ്റി ദൂതൻ പറയുന്നത് എന്താണ്? ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. ഇതാണ് ഒരു കടങ്കഥയുടെ രീതിയിൽ അവതരിപ്പിച്ചത്. ഇപ്പം 7-ൽ 1 പക്ഷെ 8 അങ്ങനെ ആ ഒരു കടങ്കഥയായിട്ട് പറയുന്നു. 14. 8 മൃഗം എവിടേക്കാണ് പോകുന്നത്? ഇപ്പൊ നാശത്തിലേക്ക് പോകുന്നു. 15. മൃഗത്തിന്റെ 10 കൊമ്പുകൾ ആരുടെ പ്രതീകങ്ങളാണ്? ഭൂമിയിൽ ഇനിയും വരുവാനിരിക്കുന്നതായ 10 രാജാക്കന്മാരുടെ പ്രതീകങ്ങൾ. വരാനിരിക്കുന്ന 10 രാജാക്കന്മാരുടെ പ്രത്യേകതകളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ്? ഉത്തരം, ഇവർ മൃഗത്തോടൊന്നിച്ച് പരിമിതമായ കാലം, ഒരു നാഴിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പരിമിതമായ കാലം ഭൂമിയിൽ ഭരണം നടത്തി. ഇവരെല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. 10 രാജാക്കന്മാര് തങ്ങളുടെ ശക്തിയും അധികാരവും ഈ രാജാക്കന്മാര് മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ക്രിസ്തുവാകുന്ന കുഞ്ഞാടിനോട് അന്ത്യയുദ്ധത്തിൽ പോരാടുകയും അവനോട് ഇവരെല്ലാവരും പരാജയപ്പെടുകയും ചെയ്യും. യുദ്ധ പരാജയത്തിന് ശേഷം ഇവർ ആർക്കു വേണ്ടി പോരാടിയോ ആ സ്ത്രീയെ തന്നെ നശിപ്പിക്കും. ഇതാണ് ഈ രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. 17. ക്വസ്റ്റ്യൻ, പോരാട്ടത്തിൽ ആരൊക്കെയാണ് ഇരുപക്ഷത്തുമായി പങ്കെടുക്കുന്നത്, ആരാണ് വിജയികളാകുന്നത്? മൃഗവും അതിനോടുകൂടിയുള്ള 10 രാജാക്കന്മാരും ഒരു പക്ഷത്ത്, കുഞ്ഞാടും അവനാൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ വിശ്വസ്തര് മറുപക്ഷത്ത്. ഇതിൽ കുഞ്ഞാടും അവന്റെ വിശ്വസ്തരുമാണ് വിജയികളാകുന്നത്. 18. മൃഗവും അതിന്റെ 10 കൊമ്പുകളും സ്ത്രീക്കെതിരായി തിരിയുന്നത് എപ്പോഴാണ്? അവർ കുഞ്ഞാടിനോട് പരാജയപ്പെട്ടതിന് ശേഷം സ്ത്രീക്കെതിരായിട്ട് തിരിയുന്നു. 19. അവൾ സ്ത്രീയെ എങ്ങനെയാണ് നശിപ്പിച്ചത്? അവളെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കും. 20. ദൈവം അവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് തോന്നിപ്പിച്ചത്? ദൈവവചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുക, ഒരേ അഭിപ്രായം നടത്തുക, തങ്ങളുടെ രാജ്യത്തും മൃഗത്തിന് കൊടുക്കുക. ഈ 3 കാര്യങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചത്. എന്തുകൊണ്ടാണ് കുഞ്ഞാട് യുദ്ധത്തിൽ വിജയിക്കുന്നത്? 21-ാമത്തെ പ്രശ്നമായിരുന്നു. കുഞ്ഞാട് കർത്താദി കർത്താവും രാജാദി രാജാവും ആയതുകൊണ്ടാണ് വിജയിക്കുന്നത്. 22. പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളിൽ വേശ്യാവൃത്തി എന്തിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളിൽ വേശ്യാവൃത്തി വിശ്വാസത്യാഗത്തിന്റെയും വിഗ്രഹാരാധനയുടെയും പ്രതീകമാണ്. 23. പട്ടണങ്ങളെ വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നതായിട്ടുള്ള മറ്റു പഴയ നിയമ ഉദാഹരണങ്ങൾ ഏവ? സോർ എന്ന പട്ടണത്തെ വിളിച്ചിട്ടുണ്ട് എസ്തിയാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം. നിനവയെ പറ്റി പറയുന്നുണ്ട് നഹൂം പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ശമരിയെ പറ്റി എഹസ്കേൽ പ്രവാചകൻ പറയുന്നു 23-ാം അധ്യായം. എരിശലേമിനെ പറ്റിയും എഹസ്കേൽ പ്രവാചകൻ തന്നെ പറയുന്നു സെയിം അധ്യായത്തിൽ. ഇസ്രായേലിനെ പറ്റിയും എഹസ്കേൽ പ്രവാചകൻ 16-ാം അധ്യായത്തിൽ പറയുന്നു. ഈ പട്ടണങ്ങളെയെല്ലാം വേശ്യകൾ എന്നാണ് പ്രവാചകന്മാരെ വിളിച്ചിട്ടുള്ളത്. 24. റോമിനെ വേശ്യ എന്ന് വിളിക്കുവാനുള്ള കാരണങ്ങൾ ഏവ? 1. റോം സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരുടെ നഗരമായിരുന്നു. 2. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ജനതയായിരുന്നു റോമക്കാർ. 3. പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും സത്യവിശ്വാസികളെ വിശ്വാസത്യാഗത്തിന് ഈ നഗരം പ്രേരിപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് അതിനെ വേശ്യ എന്ന് വിളിക്കുന്നത്. 25. ബാബിലോൺ നഗരത്തെ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവൾ എന്ന് യിരെമ്യ പ്രവാചകൻ വിളിക്കുന്നു, കാരണമെന്ത്? റോമിനെ പറ്റി യോഹന്നാൻ ശ്ലീഹ ഇവിടെ അപ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നതിന്റെ വ്യാഖ്യാനം എന്താണ്? യൂഫ്രട്ടീസ് നദിയുടെ വിവിധ കനാലുകൾ ബാബിലോണിൽ, അതായത് ബാബേലിൽ, പലയിടത്തായിട്ട് വ്യാപരിച്ചിരുന്നതിനാലാണ് പ്രവാചകൻ അതിനെ വെള്ളങ്ങൾക്ക് മീതെ വസിക്കുന്നവൾ എന്ന് വിളിച്ചത്. ബാബിലോണിനെ റോമിന്റെ സ്വാധീനം കനാലുകൾ പോലെ ലോകത്തെമ്പാടത്തും ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ശ്ലീഹ ഈ പ്രതീകം അതുപോലെ തന്നെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 26. സ്ത്രീ ഇരിക്കുന്ന മൃഗത്തെ ദൂഷണനാമങ്ങൾ നിറഞ്ഞത് എന്ന് പരാമർശിക്കുവാൻ കാരണം എന്ത്? ദൈവം, രക്ഷകൻ, കർത്താവ് എന്നീ ദൈവീക നാമങ്ങൾ സ്വയം ഉപയോഗിച്ച് ദിവ്യത്വം അവകാശപ്പെട്ടവരായ റോമൻ ചക്രവർത്തിമാരെ ഉദ്ദേശിച്ചായിരിക്കണം ദൂഷണനാമങ്ങൾ നിറഞ്ഞത് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ വേഷപൂഷാദികൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റോമിന്റെ ആഡംബരവും സുഖലോലുപതയും അതിനിമിത്തം ഉണ്ടായതായ അധാർമികതയെയും സൂചിപ്പിക്കുന്നു. 28. സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന സ്വർണ പാനപാത്രം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? മതപരമായ മ്ലേച്ഛത, അശുദ്ധി എന്നിവയുടെ പ്രതീകമാണ് സ്വർണപാനപാത്രം. പാപലഹരിയെ മദ്യലഹരിയോട് മറ്റു പല വേദഭാഗങ്ങളിലും ഉപമിച്ചിട്ടുണ്ട്. വെളിപാടിൽ തന്നെ 18-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിലും ഇതുപോലെ സമാനമായിട്ടുള്ള താരതമ്യം നമുക്ക് കാണാൻ പറ്റും. 29. നെറ്റിയിൽ എഴുതിയിരിക്കുന്ന പേരിന്റെ അവലംബം എന്താണ്? റോമിലെ വേശ്യമാർ അവരുടെ പേര് എഴുതിയ തലക്കെട്ട് അണിഞ്ഞിരുന്ന രീതിയായിരിക്കണം ഇവിടെ ശ്ലീഹ ഉദ്ദേശിച്ചിരിക്കുന്നത്. 30. ഉന്മാദിനിയായ സ്ത്രീ രക്തം കുടിച്ചു എന്ന് പറയുന്നതിന്റെ സൂചന എന്താണ്? AD 64 ഉണ്ടായ ഒരു അഗ്നിബാധയുടെ പിന്നിൽ ക്രിസ്തീയ വിശ്വാസികളാണെന്ന തെറ്റിദ്ധാരണയിൽ നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് അനേകം പേരെ കൊന്നൊടുക്കിയിരുന്നു അന്ന്. ഇതായിരിക്കണം ശ്ലീഹ ഇവിടെ സൂചിപ്പിക്കുന്നത്. 31. സ്ത്രീ ഇരിക്കുന്ന മൃഗം എന്തിന്റെ പ്രതീകമാണ്? അത് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതും എന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ കാരണം എന്ത്? റോമൻ സാമ്രാജ്യത്തിന് കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ് മൃഗം. തന്റെ ചക്രവർത്തിമാരിലൂടെ സാമ്രാജ്യം ക്രിസ്ത്യാനികളുടെ മേൽ നടത്തിയതും ഇനിയും നടത്തുവാൻ പോകുന്നതുമായ അതികഠിനമായ പീഡയെയും ക്രൂരരായ ആ ചക്രവർത്തിമാരെയും ഉദ്ദേശിച്ചായിരിക്കണം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അല്പകാലം പീഡയുടെ കാഠിന്യം കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്തത് എന്ന പ്രയോഗം ഉപയോഗിച്ചത്. നീറോ ചക്രവർത്തിയെയാണ് പ്രധാനമായും മൃഗം എന്ന പ്രതീകം സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായവും പണ്ഡിതന്മാർക്ക് ഉണ്ട്. 32. ക്വസ്റ്റ്യൻ, റോം എന്ന നഗരത്തെ സാഹിത്യകാരന്മാർ ഏതു പേരിലാണ് വിശേഷിപ്പിച്ചിരുന്നത്? സാഹിത്യകൃതികളിലൊക്കെ ഏഴ് കുന്നുകളുടെ നഗരം എന്നായിരുന്നു റോമിനെ പറ്റി പറഞ്ഞിരുന്നത്. 33. ഏഴ് തലകൾ അഥവാ ഏഴ് രാജാക്കന്മാർ എന്ന പ്രയോഗം ആരെ ഉദ്ദേശിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? റോമ സാമ്രാജ്യത്തിന്റെ വിപുലമായ ലോകാധിപത്യമാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത. കഴിഞ്ഞ കാലത്ത് സാമ്രാജ്യാധിപന്മാരായിരുന്ന അഗസ്തൂസ്, തിബോറിയോസ്, കലിഗുള അല്ലെങ്കിൽ ഗായോസ്, ക്ലോഡിയസ്, നീറോ എന്നിവരെയാണ് വീണുപോയവർ എന്ന് പറഞ്ഞിരിക്കുന്നതെന്നും ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റീഷിനെ പറ്റിയാണെന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് 2 വർഷം മാത്രം പിന്നീട് ഭരണം നടത്തിയ ടൈറ്റസിനെ പറ്റിയാണെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇപ്രകാരമുള്ള അഭിപ്രായക്കാരുടെ ചിന്തയിൽ ഇല്ലാത്തതും ഏഴു പേരിൽ ഒരാളുമായ മൃഗത്തെ പറ്റിയുള്ള ഒരു ഒരു ചുരുക്കം ഇതാണ്. ഇപ്പോൾ ഇല്ലാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതും 8-ാമത്തവനും എന്നാൽ ഏഴു പേരിൽ ഒരുവനും എന്നൊക്കെ പറയുന്നതുമായ മൃഗം AD 81 മുതൽ 96 വരെ ഭരണം നടത്തിയ ഡൊമീഷ്യൻ ചക്രവർത്തിയാണ്. അപ്പൊ ക്രിസ്ത്യാനികളെ പൈശാചികമായ രീതിയിൽ പീഡിപ്പിച്ച ഡൊമീഷ്യനെ വിശേഷിപ്പിച്ചിരുന്നത് നീറോയുടെ പുനരവതാരം എന്നായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഏഴു പേരിൽ ഒരുവൻ എന്ന് പറയുവാൻ കാരണം. അപ്പൊ പിന്നീട് വന്നതിനോണ്ട് 8-ാമത്തവനെന്നും അവര് എന്നായി ഉദ്ദേശിച്ചായിരിക്കണം ലിഖായ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. പണ്ഡിതാഭിപ്രായത്തിൽ 10 കൊമ്പുകളായി 10 രാജാക്കന്മാർ ആരാണ്? പേർഷ്യൻ സൈനിക നേതൃത്വമായിരിക്കണം ഈ 10 രാജാക്കന്മാർ. അന്തിമ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ കിഴക്ക് നിന്നും വരുന്ന രാജാക്കന്മാരെ പറ്റിയും 16:12 പറയുന്നുണ്ട്. കിഴക്ക് നിന്ന് വരുന്ന അതുകൊണ്ട് പേർഷ്യൻ സൈനിക നേതൃത്വം. 35. മൃഗവും 10 കൊമ്പുകളും ആദ്യം കുഞ്ഞാടിനോട് എതിരിടുകയും പരാജയശേഷം ഒപ്പം നിന്ന് യുദ്ധം ചെയ്ത് സ്ത്രീയെ ദഹിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന ദർശനത്തിന്റെ പൊരുളെന്താണ്? തിന്മയുടെ ശക്തികൾക്ക് ആന്തരികമായ ഐക്യമില്ല. മറ്റുള്ളവരെ നശിപ്പിക്കുവാനും സ്വയം നശിക്കുവാനുമുള്ള ആഗ്രഹം അവരിലുണ്ട്. തിന്മയുടെ ശക്തികൾ തിന്മയോടും അതുപോലെ തന്നെ നന്മയോടും പോരാടും. സ്ത്രീയെ നശിപ്പിക്കുവാനുള്ള ചിന്ത നൽകുക വഴി ദൈവം റോമിനെ നശിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത ഉപാധികളായി മൃഗത്തെയും രാജാക്കന്മാരെയും നാം കാണേണ്ടതുണ്ട്. 36. വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഈ 4 വാക്കുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവും മതപരവുമായ രീതികളിൽ ലോകത്തിന്റെ തലസ്ഥാനമായിരുന്ന റോമിന്റെ സ്വാധീനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 37. സ്ത്രീയുടെ നാശത്തിന് സമാനമായ സംഭവങ്ങൾ കാണുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഏവ? 1. ഹെസ്കർ പ്രവാചകന്റെ പുസ്തകം 23:11 ഒഹോലീബായെ പറ്റി പറയുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും 9-ാം അധ്യായത്തിലും ലേവിയ പുസ്തകം 21-ാം അധ്യായത്തിലും ഇസബേൽ രാജ്ഞിയുടെ അനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. അതും ഇതിന് സമാനമായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. 38. ആധുനിക കാലത്തെ ബാബിലോൺ നഗരം ഏതായിരിക്കാനാണ് സാധ്യത? ദൈവഹിതത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാത്തതായി ഇന്ന് പ്രാബല്യത്തിലിരിക്കുന്ന ആഗോള സംസ്കാരമായിരിക്കണം യുഗാന്ത്യകാലത്ത് ഏതു ക്രിസ്തുവിനാൽ സ്ഥാപിതമാകുന്നതും കുഞ്ഞാടാകുന്ന ക്രിസ്തുവേശുവിനാൽ തകർക്കപ്പെടുന്നതുമായ ആധുനിക ബാബിലോൺ. അപ്പൊ അവസാനത്തെ ഞാൻ കുറെ ഭാഗങ്ങൾ ഇത് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുസ്തകം നേരെ ബൈബിളിൽ നിന്ന് അതുപോലെ എടുത്തതല്ല, പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയതാണ്. ഇത് 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരുടെ തേജസ്സിനാലാണ് ഭൂമി പ്രകാശിച്ചത്? വലിയ അധികാരമുള്ള ദൂതന്റെ. 2. വലിയ അധികാരിയായ ദൂതൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? സ്വർഗത്തിൽ നിന്ന്. ആരുടെ വീഴ്ചയെ പറ്റിയാണ് ദൂതൻ ഉറക്ക വിളിച്ചു പറഞ്ഞത്? മഹദിയാം ബാബിലോണിന്റെ വീഴ്ചയെ പറ്റി. 4. ബാബിലോണിലുള്ളതായ അവസ്ഥയെ പറ്റി എന്താണ് ദൂതൻ പറയുന്നത്? ഒന്ന് നാല് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദുർഭൂതങ്ങളുടെ പാർപ്പിടമായിട്ടത് തീർന്നു. രണ്ട്, സകല അശുദ്ധാത്മാക്കളുടെയും തടമായിട്ട് തീർന്നു. മൂന്ന്, അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടമായിട്ട് തീർന്നു ബാബിലോൺ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ മനുഷ്യർ ഏതൊക്കെ രീതിയിൽ ബാബിലോണുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ദൂതൻ പറഞ്ഞത്. ഒന്ന്, അവളുടെ മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെയും. ഒന്ന്, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധം ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. രണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്തു. നാല്, മൂന്ന്, ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായി തീർന്നു. കച്ചവട ബന്ധത്താൽ സമ്പന്നരായി തീർന്നു. ആറാമത്തെ ചോദ്യം, വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദം സ്ലീഹ കേട്ടത് എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നാണ് അത് കേട്ടത്. ഏഴ്, വിശ്വാസികളെ സ്വർഗ ശബ്ദം എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? എന്റെ ജനമായുള്ളവരെ, അങ്ങനെയാണ് വിളിച്ചത്. എട്ട്, വേശ്യാസ്ത്രീയായ ബാബിലോണിനെ വിട്ടുപോരുവാൻ ഉപദേശിക്കുന്നതിന് ദൂതൻ വിശ്വാസികൾക്ക് നൽകുന്ന കാരണങ്ങൾ ഏവ? അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതിരിക്കുവാനും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കുവാനുമാണ് അതിനും വേണ്ടിയാണ് വിട്ടുപോരുവാൻ ഉപദേശിക്കുന്നത്. ഒമ്പത്, അവളുടെ പാപത്തിന്റെ ആധിക്യം വെളിവാക്കുവാൻ ദൂതൻ എന്തിനോടാണ് അതിനെ സാമ്യപ്പെടുത്തിയിട്ടുള്ളത്? ആകാശത്തോളം വളർന്നിരിക്കുന്നതിനോട്. അവളുടെ പാപം, അവളുടെ തിന്മ ആകാശത്തോളം വളർന്നിരിക്കുന്നു. പത്ത്, ആരാണ് അവളുടെ പാപം ഓർത്തു വെച്ചിരിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും പാപം ഓർത്തു വെക്കുന്നത് ദൈവം തന്നെയാണ്. പതിനൊന്ന്, വിശ്വാസികൾ അവളോട് ഏതെല്ലാം രീതിയിൽ പ്രതികാരം ചെയ്യുവാനാണ് ദൂതൻ ആവശ്യപ്പെടുന്നത്? അവൾ ചെയ്തതുപോലെ തന്നെ പകരം ചെയ്യുക, അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടിയായിട്ട് പകരം കൊടുക്കുക, അവൾ കലക്കി തന്ന അതേ പാനപാത്രത്തിൽ തന്നെ ഇരട്ടിയായിട്ട് കലക്കി കൊടുക്കുക, അവൾ തന്നെ താൻ മഹത്വപ്പെടുത്തി കുളിച്ചതിനോളം അളവിൽ പീഡയും ദുഃഖവും തിരികെ കൊടുക്കുക. അങ്ങനെ ഒരു പ്രതികാരത്തിൻ്റെതായ നടപടിയാണ് പറയുന്നത്. വേശ്യാസ്ത്രീ എന്താണ് സ്വഹൃദയത്തിൽ പറയുന്നത്? അത് നിമിത്തം അവൾക്കുണ്ടാകുന്ന ആപത്തുകൾ എന്തെല്ലാം? അവൾ പറയുന്നത് ഇങ്ങനെയാണ് സ്വന്തമായിട്ട് സ്വന്തം ഹൃദയത്തിൽ, രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല. ഇതാണ് അവളുടെ ഹൃദയത്തിന്റെ ഭാവം. ഈ അഹംഭാവം മൂലം മരണം, ദുഃഖം, ക്ഷാമം എന്നീ മൂന്ന് ബാധകൾ ഒരു ദിവസം തന്നെ അവൾ അനുഭവിച്ചു. പതിമൂന്ന്, ആരാണ് സ്ത്രീയെ ന്യായം വിധിച്ചത്? എന്തുകൊണ്ടാണ് ഇത്ര ഉചിതമായ വിധി പ്രതാപവതിയായി വിലസിച്ച സ്ത്രീക്ക് ലഭിച്ചത്? ദൈവമായ കർത്താവാണ് അവളെ ന്യായം വിധിച്ചത്. ന്യായാധിപതി അതിശക്തനായതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വിധി ലഭിച്ചത്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, വേശ്യാസ്ത്രീയുടെ പീഡാനുഭവത്തിൽ ദുഃഖിക്കുന്ന മൂന്ന് കൂട്ടർ ആരൊക്കെയാണ്? ഭൂരാജാക്കന്മാർ, ഭൂമിയിലെ വ്യാപാരികൾ, കപ്പൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നീ മൂന്ന് കൂട്ടർ. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭൂരാജാക്കന്മാർ ഭയപ്പെട്ടത് എന്തിനാ? എവിടെ നിന്നാണ് അവർ പീഡാകാഴ്ചകൾ കണ്ടത്? സ്ത്രീ അനുഭവിക്കുന്ന പീഡ കണ്ടതിനാലാണ് അവര് ഭയപ്പെട്ടത്. ഒരു ദൂരെ നിന്നുകൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. പതിനാറ്, എപ്പോഴാണ് അവർ കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് വിലപിച്ചത്? സ്ത്രീയെ തീ കൊണ്ട് ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായ പുക കണ്ടപ്പോൾ അവരപ്രകാരം ചെയ്തു. പതിനേഴ്, എന്ത് പറഞ്ഞാണ് അവർ വിലപിച്ചത്? അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോണി, വിലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ. ഇപ്രകാരമാണ് അവര് വിലപിച്ചത്. പതിനെട്ട്, ഭൂമിയിലെ വ്യാപാരികൾ വിലപിക്കാനുണ്ടായ കാരണം എന്താണ്? അവരുടെ കച്ചവട ചരക്കുകൾ ഇനി വാങ്ങുവാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ആ വ്യാപാരികൾ സ്ത്രീയെ ചൊല്ലി കരഞ്ഞ് ദുഃഖിച്ചത്. പത്തൊമ്പത്, ഭൂമിയിലെ വ്യാപാരികളും സ്ത്രീ പ്രതീകമായിട്ടുള്ള സാമ്രാജ്യ തലസ്ഥാന നഗരവുമായിട്ടുള്ള കച്ചവടത്തിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന 29 ചരക്കുകൾ എന്തെല്ലാം? 29 ചരക്കുകളെ നമുക്കൊരു 8 കൂട്ടമായിട്ട് തിരിച്ചാൽ, ആദ്യം ലോഹങ്ങള്, പൊന്ന്, വെള്ളി, മുത്ത്, രത്നം, പിന്നെ വസ്ത്രങ്ങളൊക്കെ നേരിയ തുണി, അതായത് ലിനൻ, ധൂമ്ര വസ്ത്രം എന്ന് പറഞ്ഞാൽ കടുനീല വസ്ത്രം, പട്ട്, കടും ചുവപ്പ് വസ്ത്രങ്ങൾ, അതാണ് തുണിത്തരങ്ങൾ. പിന്നെ സുഗന്ധദ്രവ്യങ്ങളും കൗരകൗശല വസ്തുക്കളും, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പിനാൽ നിർമ്മിതമായ സാമാനങ്ങൾ, വിലയേറിയ മരത്തടികൾ, ഇതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. നാലാമത്തെ ഗ്രൂപ്പിൽ വീണ്ടും ലോഹങ്ങളെ പറ്റി, പിച്ചള, ഇരുമ്പ്, മർമരക്കല്ല് അഥവാ മാർബിൾ, അത് മൂന്നും കൂടെ ഒന്നിച്ച്. പിന്നീട് ലവംഗം, അതായത് ഇലവർഗ്ഗങ്ങള്, ഏലം, ധൂപവർഗ്ഗങ്ങള്, കുന്തിരിക്കം, മൂറ് ഇവയെല്ലാം കൂടെ ഒന്നിച്ച്. അടുത്ത വീഞ്ഞ, എണ്ണ, നേരിയ, മാവ്, ഗോതമ്പ് എന്നിങ്ങനെ ഒരു കൂട്ടം. കന്നുകാലി, ആട്, കുതിര, രഥം, അത് മറ്റൊരു കൂട്ടം. മാനുഷ്യദേഹം, മാനുഷ്യ പ്രാണൻ എന്നിങ്ങനെ അവസാനത്തെ കൂടെ അങ്ങനെ എട്ട് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ, അവർ കരഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് സ്ത്രീക്ക് നഷ്ടപ്പെട്ടവയെ പറ്റി എന്താണ് പറഞ്ഞത്? നീ കൊതിച്ച കായികനി നിന്നെ വിട്ടുപോയി. സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി. ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്നൊരു കാവ്യ അത്മകമായ രീതിയിൽ അവര് പറയുന്നു. സ്ത്രീയുടെ ഭൗതിക ഔന്നത്യം വെളിവാക്കുന്ന ആടെ ആഭരണങ്ങളെ പറ്റി വ്യാപാരികൾ പറയുന്നത് എന്താണ്? അവൾ നേരിയ തുണിയും ധൂമ്രവർണവും കടിഞ്ചുവപ്പുമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. പൊന്നും മുത്തും യജ്ഞവുമായുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. 22. സ്ത്രീയെ ചൊല്ലി വിലപിക്കുന്ന മൂന്നാമത്തെ കൂട്ടരിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? കപ്പൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് മൂന്നാമത്തെ വിലാപക്കാർ. ഇവരിൽ നാല് തരം ആളുകളുണ്ട്. ഒന്ന് മാലുമി, രണ്ട് കപ്പൽ സഞ്ചാരികൾ, അതായത് ഓരോ ദിക്കിലേക്കും പോകുന്നവർ. മാലുമി എന്ന് പറഞ്ഞാൽ കപ്പിത്താൻ. മൂന്ന് കപ്പൽക്കാർ, അതായത് നാവികർ. നാല് കടലിൽ തൊഴിൽ ചെയ്യുന്നവർ, അതായത് മത്സ്യവേട്ടയും മുത്തു പിടിക്കുക, മുത്ത് ആഴത്തിൽ പോയി എടുക്കുകയൊക്കെ ചെയ്യുന്ന തൊഴിലാളികൾ. ഇങ്ങനെ നാല് കൂട്ടർ അതിനകത്ത് ഉൾപ്പെടും. 23. ഈ കൂട്ടർ ദഹനത്തിന്റെ പുക കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്നാണ് അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞത്. 24. അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ദുഃഖിച്ച് കരഞ്ഞ് നിലവിളിച്ചത് എന്താണ്? അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്നാണ് അവർ നിലവിളിച്ചത്. 25. ഭൂരാജാക്കന്മാരും വ്യാപാരികളും കപ്പലുമായി ബന്ധപ്പെട്ടവരും ഒരേ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് വിലാപം അവസാനിപ്പിക്കുന്നത്. ആ വാക്കുകൾ എന്താണ്? അയ്യോ അയ്യോ, മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. ഇതാണ് പൊതുവായി മൂന്ന് കൂട്ടരും മൂന്ന് വിലാപക്കാരും പറയുന്നത് അവസാനത്തിങ്കിൽ. 26. ചോദ്യം, സ്വർഗത്തോടാണ് നിൽക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ട്? ദൈവനീതിയുടെ വിജയം സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തോട് ആനന്ദിക്കുവാൻ പറയുന്നത്. 27. സ്വർഗത്തിലുള്ള ആരോടാണ് ശബ്ദം ഈ സന്തോഷവാക്കുകൾ പറയുന്നത്? അവരോട് പറയുവാനുള്ള കാരണം എന്താണ്? സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർ, അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ എന്നിവരോടാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടിയാണ് ദൈവം മഹാനഗരത്തോട് പ്രതികാരം നടത്തിയത്. അതുകൊണ്ടാണ് അവളെ ചൊല്ലി ആനന്ദിക്കുവാൻ ഇവരോടൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ ദർശനത്തിൽ കാണുന്ന ദൂതന്റെ സവിശേഷതയായി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശക്തനായ ദൂതൻ, ശക്തനായവൻ. 29. മഹാനഗരമായ ബാബിലോണിനെ ദൈവം ഉപേക്ഷിച്ച് പൂർണ്ണമായി നശിപ്പിക്കും എന്നതിന് തെളിവായി ദൂതൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? തിരികല്ലോളം വലിപ്പമുള്ള ഒരു കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഇതുപോലെ ബാബിലോണിനെ എടുത്ത് കളയും ഇല്ലാതാക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 30. നാശത്തെ പറ്റി ശക്തമായി പറയുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇല്ലാതാകും എന്നാണ് ദൂതൻ അറിയിച്ചത്. ഒന്ന്, അത് ആറ് കാര്യങ്ങൾ ഇല്ലാതാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നഗരം കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം കേൾക്കുകയില്ല. കൗശലപ്പണികൾ ചെയ്യുന്ന യാതൊരു ശില്പിയെയും കാണുകയില്ല. തിരികല്ലിന്റെ ശബ്ദം കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചമിനി പ്രകാശിക്കുകയില്ല. മണവാളിന്റെയും മണവാട്ടിയുടെയും സ്വരം കേൾക്കുകയില്ല. 31. ലോകവ്യാപകമായി ഈ നഗരത്തിലുണ്ടായിരുന്ന സ്വാധീനത്തെ പറ്റി എന്താണ് ദൂതൻ പറഞ്ഞത്? ഈ നഗരത്തിലെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നഗരത്തിന്റെ ശുദ്ധത്താൽ ഭൂമിയിലെ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. ഇവ രണ്ടും സൂചിപ്പിക്കുന്നത് നഗരത്തിലുണ്ടായിരുന്ന ആ ലോക വ്യാപകമായിട്ടുള്ള ആധിപത്യം ആയിരുന്നു. നഗരത്തിന്റെ പതനത്തിനുള്ള ഏറ്റവും പ്രധാന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അത് എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും നിർദോഷ രക്തം ചൊരിയിച്ചതാണ് നഗരത്തിന്റെ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രജാതി പട്ടണങ്ങളുടെ മ്ലേച്ഛതകൾക്കെതിരായി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ശ്ലീഹ റോമിനെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ പുറജാതി പട്ടണങ്ങൾ ഏതാ? ബാബിലോൺ, ഷോർ, നിനവെ, ഏതോ, ഇവയൊക്കെയാണ് റെഫറൻസുകളും കൊടുത്തിട്ടുണ്ട്. ഇരമ്യ, ഇസയ്യ, എഹസ്കേൽ എന്നീ പ്രവാചകന്മാരാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. 33-ാമത്തെ ക്വസ്റ്റ്യൻ, മഹദിയാം ബാബിലോൺ വീണുപോയി എന്നുള്ള വാചകം യോഹന്നാൻ ആരിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? പഴയ നിയമ പ്രവാചകന്മാരിൽ ഇസയ്യാവിൽ നിന്ന്. പേർഷ്യൻ രാജാവായ കോരസ് ബാബിലോൺ കീഴടക്കിയ സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്ന വാക്ക് തന്നെയാണിത്, മഹദിയാം ബാബിലോൺ വീണുപോയി. 34, അവളെ വിട്ടു പോരുവിൻ ഈ നിർദ്ദേശമുള്ള പഴയ നിയമ ഭാഗം ഏത്? ഇസയ്യാവ് ബാബിലോണിലെ യഹൂദന്മാർക്ക് കൊടുത്ത ഒരു ഉപദേശമാണ് ആ ബാബിലോൺ വിട്ട് പോരുക, അവളെ വിട്ടു പോരുക എന്നുള്ള അതേ വാചകം. 35, പഴയ നിയമ പുസ്തകങ്ങളിൽ പാപകൂമ്പാരം എന്ന ആശയം അവതരിപ്പിച്ചതും ബാബിലോണിന് ഇരട്ടി ശിക്ഷ കൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നതും ആരാണ്? രണ്ടും പഴയ നിയമ പ്രവാചകൻ പുസ്തകങ്ങൾ കാണുന്ന യിരമ്യ പ്രവാചകന്റെ പുസ്തകങ്ങൾ തന്നെയാണ് രണ്ടും. 36, ബാബിലോണിന്റെ അഹങ്കാരത്തെ പറ്റിയും അഹം നിറഞ്ഞ ആത്മഗതത്തെ പറ്റിയും പറയുവാൻ ശ്ലീഹ ആരുടെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? ശ്രീയാവിന്റെ വാക്കുകൾ, ഇതെല്ലാം ശ്രീയാവിൽ നിന്ന് എടുത്തിരിക്കുന്നു. 37, ബാബിലോൺ ദഹനത്തിന് ഇരയാകുന്നതിനെ പറ്റി യിരമ്യ പ്രവാചകൻ വിശേഷിപ്പിച്ചിരിക്കുന്നുണ്ട്. ബാബിലോണിനെ ഒരു ദഹന പർവ്വതം ആക്കും, ദഹന പർവ്വതം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. 38, മൂന്ന് കൂട്ടർ റോമിന്റെ തകർച്ചയെ പറ്റി വിളിപ്പിച്ചു, കാരണം എന്ത്? ഇതിനോട് സാമ്യമുള്ള പഴയ നിയമ ഭാഗം ഏത്? റോമിന്റെ സമ്പൽ സമൃദ്ധിയായിരുന്നു അവരുടെ എല്ലാം വളർച്ചയ്ക്ക് അടിസ്ഥാനം, അതുകൊണ്ടാണ് അവർ മൂന്ന് കൂട്ടരും വിളപിച്ചത്. സോറിന്റെ നാശത്തെ പറ്റി എഹസ്കേൽ പറയുന്ന പഴയ നിയമ ഭാഗം ഇതിനോട് സമമാണ്. 39, മാനുഷ്യ ദേഹം, മാനുഷ്യ പ്രാണൻ, ഈ കച്ചവട ചരക്ക് സൂചിപ്പിക്കുന്നത് ഏത് വ്യാപാരത്തെയാണ്? അടിമ കച്ചവടത്തെ. റോമിന്റെ ഇറക്കുമതി ചരക്കുകൾ നൽകുന്ന സൂചന എന്താണ്? ആഡംബരത്തിലും സുഖലോലുപതയിലും ആമജ്ഞരായി ജീവിക്കുന്ന റോമൻ ജനതയെ നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും സുഖഭോഗങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്നു. ഏത് പ്രവാചകന്റെ ജീവിത സംഭവത്തിന്റെ മാതൃകയിലാണ് കല്ല് സമുദ്രത്തിലേക്കെറിയുന്ന പ്രതീകത്തിലൂടെ യോഹന്നാൻ ഓർപ്പിക്കുന്നത്? പ്രതീകത്തിന്റെ അർത്ഥം എന്ത്? അത് 41-ാമത്തെ ചോദ്യമാണ്. ഇരമ്യാവിന്റെ പ്രതീകത്തിൽ, ജീവിത പ്രതീകത്തിലൂടെയാണ് പറയുന്നത്. റോമിന്റെ തകർച്ച പെട്ടെന്നുണ്ടാകും എന്നാണ് ഇതിന്റെ അർത്ഥം. 42, യോഹന്നാൻ വർണ്ണിച്ചിരിക്കുന്നതിന് സമാനമായി ബാബേലിന്റെ സന്തോഷങ്ങൾ ഇല്ലാതാകുന്നത് പ്രവചിച്ചിരിക്കുന്ന ആരാണ്? രണ്ടുപേരുണ്ട്, ഇരമ്യാവും ഇസയ്യാവും. 43, വിശ്വാസത്യാഗത്തെ വ്യഭിചാരത്തോടെ വ്യക്തമായി ഉപമിക്കുന്ന പഴയ നിയമ പ്രവാചകന്മാർ ആരൊക്കെ? ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. രണ്ടുപേരും അതിനെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. 18-ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. അടുത്തത് 19 ഇടുക. 19-ാമത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് സ്വർഗത്തിൽ മൂന്ന് കൂട്ടരുടെ ശബ്ദം ശ്ലീഹ ശ്രവിക്കുന്നുണ്ട്, അതാരുടെയൊക്കെയാണ്? 24 മൂപ്പന്മാരും 4 ജീവികളും ഉൾപ്പെടെ മാലാഖമാരും വിശുദ്ധന്മാരുമൊക്കെ അടങ്ങുന്ന ഒരു സംഘത്തിന്റെ ശബ്ദമാണ് വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെയുള്ള ശബ്ദം. പിന്നെ മറ്റൊരു ശബ്ദം, സിംഹാസനത്തെ ചുറ്റി നിൽക്കുന്ന കെരൂബുകളുടെ ശബ്ദം സിംഹാസനത്തിന്റെ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട്. മറ്റൊന്ന്, 17-ാം അധ്യായത്തിൽ പ്രതീകങ്ങളുടെ അർത്ഥം വിവരിക്കുന്ന ദൂതൻ തന്നെ നേരിട്ട് ശ്ലീഹായോട് സംസാരിക്കുന്ന ശബ്ദമാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് ശബ്ദങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ ശ്രവിക്കുന്നത്. 2, പുരുഷാര ശബ്ദം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചൊല്ലുന്ന വാക്കേത്? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. സ്തുതി എന്നർത്ഥമുള്ള ഹലാൽ, ദൈവം എന്നർത്ഥമുള്ള യാഹ് എന്നീ രണ്ട് ഹീബ്രു വാക്കുകൾ ചേർത്താണ് ഹല്ലേലൂയ എന്നിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൽ ഈ അധ്യായത്തിൽ മാത്രമാണ് ഹല്ലേലൂയ എന്ന വാക്ക് ഉള്ളത്. 3-ാമത്തെ ചോദ്യം, സ്വർഗീയ ഗണം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്താണ് അനുസ്മരിക്കുന്നത്? ബാബിലോണിന്റെ ശിക്ഷാവിധിയിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ നീതിയെയും സത്യത്തെയുമാണ് ഇവിടെ ഓർക്കുന്നത്. 4. മഹാവേശിക്കെതിരായി ആരോപിക്കുന്ന രണ്ട് കുറ്റങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കുറ്റങ്ങൾ ഏവ? വേശ്യാവൃത്തി കൊണ്ട് അവൾ ലോകത്തെ വഷളാക്കി, ദൈവത്തിന്റെ ദാസന്മാരെ കൊന്നു എന്നിവയാണ് അവളുടെ രണ്ട് പ്രധാനപ്പെട്ട കുറ്റങ്ങൾ. വേശ്യാവൃത്തി കൊണ്ട് ലോകത്തെ വഷളാക്കി, 2. ദൈവത്തിന്റെ ദാസന്മാരെ കൊന്നു. 5. ചോദ്യം, വേശ്യയെ ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായ പുകയെപ്പറ്റി എന്താണ് പറയുന്നത്? പുക എന്നേക്കും പൊങ്ങുന്നു, അവളുടെ ശാപം എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 6. സ്വർഗീയ ഗണം ഒന്നാകെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ 24 മൂപ്പന്മാരും 4 ജീവികളും പ്രത്യേകമായി എന്താണ് ചെയ്തത്? ആമേൻ ഹാലലിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ വീണ നമസ്കരിച്ചു. 7. ചോദ്യം, സിംഹാസനത്തെ ചുറ്റി നിൽക്കുന്ന കെരൂബുകൾ എന്താണ് ആഹ്വാനം ചെയ്തത്? ആരോടാണ് ഈ ആഹ്വാനം? ദൈവത്തെ വാഴ്ത്തുവിൻ എന്നാണ് അവർ ആഹ്വാനം ചെയ്തത്, കെരൂബുകൾ ആഹ്വാനം ചെയ്തത്. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതിനാൽ ഈ ആഹ്വാനം സഭ മുഴുവനോടുമാണ് നടത്തിയിരിക്കുന്നത്. 8. കെരൂബുകളുടെ ആഹ്വാനത്തിന് പ്രത്യുത്തരമായി സ്വർഗീയ ഗണം സംസാരിച്ച ശബ്ദത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? പുരുഷാരത്തിന്റെ ഘോഷം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ, തകർത്ത ഇടിമുഴക്കം എന്നിവയോട് സാമ്യമുള്ള ശബ്ദമാണ് കേട്ടത്. 9. സ്വർഗത്തിൽ നിന്ന് കേട്ട സന്തോഷ വർത്തമാനം എന്തായിരുന്നു? വിശ്വാസികൾ എന്ത് ചെയ്യണമെന്നാണ് സ്വർഗ ശബ്ദം പറയുന്നത്? 2 പ്രധാന വിശേഷങ്ങളാണ് അവരറിയിച്ചത്. 1. നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. 2. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, അവന്റെ കാന്തയും അതിനായി സ്വയം ഒരുങ്ങിയിരിക്കുന്നു. വിശ്വാസികൾ സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. 10. കുഞ്ഞാടിന്റെ കാന്തയുടെ വിവാഹ വസ്ത്രം എങ്ങനെയുള്ളതാണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാകുന്ന വിശേഷ വസ്ത്രം ശുദ്ധവും ശുഭ്രവുമാണ്. 11. ഏത് പ്രസ്താവന എഴുതുവാനാണ് ദൂതൻ ശ്ലിഹായ്ക്കുന്നത്, ദേശം കൊടുക്കുന്നത്? ഈ പ്രസ്താവനയുടെ പ്രാധാന്യം എന്താണെന്നാണ് ദൂതൻ പറയുന്നത്? കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നതാണ് എഴുതേണ്ടതായിട്ടുള്ള പ്രസ്താവന. ഇത് ദൈവത്തിന്റെ സത്യവചനം ആണെന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതായത് ഈ ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെട്ടവർ മറ്റാരാലുമല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. 12. തന്നെ നമസ്കരിക്കരുത് എന്നതിന് ദൂതൻ പറയുന്ന കാരണം എന്താണ്? ദൂതൻ ദൈവമല്ല, മറിച്ച് യോഹന്നാനും യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുന്ന മറ്റു സഹോദരന്മാർക്കും യോഹന്നാനും മറ്റ് ഉള്ള സഹോദരന്മാർക്കും തുല്യനായ ഒരു ദൈവഭൃത്യൻ മാത്രമാണ്. അതുകൊണ്ട് നമസ്കരിക്കേണ്ടതില്ല, എല്ലാവരും നമസ്കരിക്കേണ്ടത് ദൈവത്തെയാണ്. 13. ദൈവത്തെ നമസ്കരിക്കുക യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്താണ്? ദൈവത്തെ അനുസരിച്ച് മനുഷ്യർ ജീവിക്കണം. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ വചനം, അവന്റെ സാക്ഷ്യം പരിശുദ്ധാത്മ പ്രേരിതരായ പ്രവാചകന്മാരിലൂടെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ശ്രവിച്ച് തദനുസരണം ജീവിക്കുക, ഇതായിരിക്കണം ആ നിർദ്ദേശത്തിന്റെ അർത്ഥം. 14. തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വെള്ളക്കുതിരമേൽ ഇരിക്കുന്നത് ആരാണ്? ജേതാവായിട്ടുള്ള മനുഷ്യ. 15. കുതിരമേലിരിക്കുന്നവന്റെ പേരിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? 3 പേരുകൾ ആ ഭാഗത്തും മൊത്തത്തിൽ നമുക്ക് കാണാം. 1. വിശ്വസ്തനും സത്യവാനും. 2. ദൈവവചനം. 3. രാജാതി രാജാവും കർത്താതി കർത്താവും. ഇങ്ങനെ പല വാക്യങ്ങളിലായിട്ട് ഈ 3 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. 16. മസിഹ എന്താണ് ചെയ്യുന്നത്? തന്റെ ബാഹ്യരൂപത്തെ പറ്റി വിവരിച്ചിരിക്കുന്നത് എങ്ങനെ? മസിഹ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. തന്റെ ബാഹ്യരൂപം അഗ്നിജ്വാലയ്ക്ക് സമമായ കണ്ണുകളും തലയിൽ അനേകം രാജമുടികളും അവനുണ്ടായിരുന്നു. രക്തം തളിച്ച ഉടുപ്പാണ് അവൻ ധരിച്ചിരുന്നത്. 17. ആരാണ് മസിഹയെ അനുഗമിച്ചത്? എങ്ങനെയാണ് അവർ അനുഗമിച്ചത്? സ്വർഗീയ സൈന്യം മസിഹയെ അനുഗമിച്ചു. സ്വർഗീയ സൈനികർ നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി യേശുവിനെ അനുഗമിച്ചു. 18. വിധിയാളനായി മശിഹ പുറപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു. ഇരുമ്പ് കൊണ്ട് അവൻ അവരെ നീച്ചു. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമാകുന്ന മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. 19. രാജാതി രാജാവ് കർത്താതി കർത്താവ് എന്നീ നാമങ്ങൾ യോദ്ധാവായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? തുടമേലും ഉടുപ്പിന്മേലും എഴുതിയിരിക്കുന്നു. 20. സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ മഹാദേവത്തിന്റെ അത്താഴത്തിന് ആരെയാണ് ക്ഷണിക്കുന്നത്? ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളെയും ക്ഷണിക്കുന്നു. 21. അത്താഴത്തിനുള്ള ഭക്ഷണം എന്താണ്? രാജാക്കന്മാർ, സഹസ്രാധിപന്മാർ, വീരന്മാർ, കുതിരകൾ, കുതിരപ്പുറത്തിരിക്കുന്നവർ, സ്വതന്ത്രന്മാർ, ദാസന്മാർ, ചെറിയവർ, വലിയവർ മുതലായവരുടെ എല്ലാം മാംസമായിരുന്നു ഭക്ഷണം. അന്തിമ യുദ്ധത്തിന്റെ ദർശനം വീണ്ടും കാണുമ്പോൾ ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെടുന്നതായിട്ട് പറയുന്നത്? മൃഗവും കള്ളപ്രവാചകനും യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷിച്ചവരായ എല്ലാവരും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 23. കുഞ്ഞോടിനോടും സൈന്യത്തോടും ഹർമഗദോനിൽ ഏറ്റുമുട്ടുമ്പോൾ പരാജിതർ ഓരോരുത്തരും എന്തൊക്കെ ശിക്ഷകളാണ് ഏറ്റുവാങ്ങുന്നത്? മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക്കയിൽ ജീവനോടെ തള്ളിക്കളി. അതാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. ശേഷിച്ച എല്ലാവരും മശിഹയുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാളാൽ കൊല്ലപ്പെടുകയും അവരുടെ മാംസം പക്ഷികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. അതാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. 24. കള്ളപ്രവാചകൻ മനുഷ്യരോട് ചെയ്ത ദ്രോഹം ഈ അധ്യായത്തിലും 13 അധ്യായത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്. എന്താണത്? അതിമാനുഷ്യകരമായ അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിച്ചു, പിന്നീട് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിപ്പിച്ചു. 25. 18-19 അധ്യായങ്ങളിലെ ഗീതങ്ങൾ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? 18 അധ്യായത്തിലെ ഗീതം വിലാപഗീതമാണ്, എന്നാൽ 19 അധ്യായത്തിൽ കാണുന്നത് സന്തോഷഗീതമാണ്. 26. ഈ അധ്യായത്തിലെ രണ്ട് ഗീതങ്ങൾ ഏതാ? അതായത് ഈ അധ്യായം, ഈ പറയുന്ന അധ്യായത്തിലെ ബാബിലോണിന്റെ ശിഷ്യയിലൂടെ വെളിപ്പെട്ട ദൈവനേരിയെ സ്തുതിക്കുന്ന ഗീതവും പിന്നെ കുഞ്ഞാടിന്റെ വിവാഹത്തെ പറ്റി പാടുന്ന ഗീതവും, ഈ രണ്ട് ഗീതങ്ങളാണ് ഈ പറയുന്ന അധ്യായത്തിൽ ഉള്ളത്. 27. വിവാഹം എന്ന പ്രതീകം നൽകുന്ന സൂചന എന്താണ്? കുഞ്ഞാടിന്റെ നിത്യ സാന്നിധ്യം, സ്നേഹം, സംരക്ഷണം ഇവ അനുഭവിച്ച് സഭ സ്വർഗത്തിൽ കഴിയുന്നതിന്റെ പ്രതീകമാണ് വിവാഹം. 28. പുക സദാകാലം പൊങ്ങും എന്ന് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ ഭാഗം ഏത്? ഇശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:8-10 വാക്യങ്ങൾ. 29. യഹൂദന്മാരുടെ വിവാഹ രീതിയും ക്രിസ്തുവും സഭയുമായുള്ള വിവാഹവും തമ്മിലുള്ള സാമ്യം എന്താണ്? ഈ വിവാഹത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. വിവാഹ നിശ്ചയം എന്ന ആദ്യ ഭാഗത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി അറിയപ്പെടുന്നു എങ്കിലും സ്ത്രീ പുരുഷന്മാർ അവരവരുടെ ഭവനങ്ങളിൽ തന്നെ പാർക്കുന്നു. ഇവിടെ സഭയാകുന്ന സ്ത്രീ ഭൂമിയാകുന്ന സ്വന്തം ഭവനത്തിൽ പാർക്കുന്നു. രണ്ടാം ഭാഗമായ വിവാഹം എന്ന കർമ്മത്തിലൂടെ വരനും സംഘവും വധുവിനെയും കൂട്ടരെയും അവളുടെ വീട്ടിൽ ചെന്ന് തങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് നടത്തുന്ന വിവാഹ സൽക്കാരത്തിൽ എല്ലാവരും പങ്കുചേരുകയും ചെയ്യുന്നതോടുകൂടി വിവാഹം പൂർത്തിയാക്കപ്പെടുകയും ചെയ്യും. ഇവിടെ മണവാട്ടിയായ സഭ സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടി ചേർക്കപ്പെടുന്നു. 30. മശിഹയുടെ വിരുന്നിനെ പറ്റി പറയുന്ന പഴയ നിയമ ഭാഗമേത്? മശിഹ പ്രവാചകന്റെ പുസ്തകം 25 31. മാലാഹമാരെ ആരാധിക്കുന്ന തെറ്റായ രീതിയുടെ സൂചനയുള്ള മറ്റു പുതിയ നിയമ ഭാഗങ്ങൾ ഏവ? കൊലോസ്യ ലേഖനം 2:18, എബ്രായ ലേഖനം 1:13, 2:5 ഓരോ ലേഖനങ്ങളിൽ. 32. യുദ്ധവീരനായ മശിഹയെ വർണ്ണിക്കുന്ന അപ്പോക്രിഫ പുസ്തകങ്ങൾ ഏവ? പൗലൂസിന്റെ ലേഖനം ഏത്? 2 ബാരൂക്ക് 72 അധ്യായം, ശലോമോന്റെ സങ്കീർത്തനങ്ങൾ എന്നീ എന്നിവയാണ് പഴയ നിയമ പുസ്തകങ്ങൾ. രണ്ട് തെസലോനിക്കർ 1:7-8 വരെയുള്ള വാക്യങ്ങളാണ് പൗലോസിന്റെ ലേഖനം. 33, വെള്ളക്കുതിര നൽകുന്ന അടയാളം എന്ത്? സൈനിക വിജയം. 34, അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാത്ത നാമം എന്ന പ്രസ്താവനയുടെ പൊരുൾ എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഉണ്മയാകുന്ന ദൈവത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സത്ത മനുഷ്യ ബുദ്ധിക്ക് അതീതമാണ്. ഫിലിപ്പിയാലേഖനം 2:2, മത്തായിയുടെ സുവിശേഷം 11:1, ഉൽപ്പത്തി പുസ്തകം 32:2, ന്യായാധിപന്മാർ 13:3, ഇവിടെയെല്ലാം ഇത് നമുക്ക് വായിക്കാൻ നോക്കും. 35 ക്വസ്റ്റ്യൻ, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ച യഹോവയെ പോലെ മശിഹായും രക്ത ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, ആരുടെ രക്തമാണ് തളിക്കപ്പെട്ടത്? യുദ്ധത്തിൽ തോൽപ്പിച്ച എതിരാളികളുടെ രക്തമാണ് ആ ഉടുപ്പിന്മേൽ തളിക്കപ്പെട്ടത്. എബ്രായ ചിന്തയിൽ വാക്ക് അഥവാ വചനം സംവേദനം ചെയ്യുന്ന ആശയം എന്താണ്? ചൈതന്യരഹിതമായ ഒരു വാക്ക് മാത്രമല്ല, അതുച്ചരിക്കുന്ന ആളിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന മധ്യസ്ഥൻ കൂടിയാണ് എബ്രായ ഭാഷയിൽ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:1 1:14, എബ്രായ ലേഖനം 4:12 നമുക്ക് ഇതിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ കുറച്ചുകൂടി അർത്ഥം ലഭിക്കാവുന്നതാണ്. 37 ക്വസ്റ്റ്യൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സ്വർഗ സൈന്യം ധരിച്ചിരുന്ന വെള്ളവസ്ത്രം നൽകുന്ന അടയാളം എന്ത്? അത് നന്മയുടെയും ജീവിത വിശുദ്ധിയുടെയും പ്രതീകമാണ്. 38, വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാൾ, മേയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പുകോൽ, ഇവയുടെ സൂചന എന്താണ്? വാൾ തന്റെ വായിൽ നിന്ന് വരുന്ന വിധി വാചകത്താൽ ശത്രുക്കളെ വിധിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇരുമ്പുകോൽ ആടുകളെ മേയ്ക്കുന്നതിനോടൊപ്പം അവരുടെ മേച്ചിൽപ്പുറങ്ങളിൽ വെച്ച് ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനും ഉപയോഗിക്കുന്നതായ സൂചന. 39, യഹോവയ്ക്ക് കൊടുത്തിരുന്ന പേര് തന്നെയാണ് മശിഹായ്ക്കും എഴുതിയിരുന്നത്. എഴുതിയിരുന്ന സ്ഥലങ്ങൾ ഏവ? ഉടുപ്പിന്മേലും വാളിട്ടിരിക്കുന്ന പുറമേലോ തൂക്കിയിട്ടിരിക്കുന്ന അരക്കറ്റമേലോ ആയിരിക്കണം സൈന്യാധിപന്മാർ ചെയ്യുന്നത് പോലെ ഈ പേര് പതിച്ചിരുന്നത്. 40, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മാംസം തിന്നുവാൻ പക്ഷികളെ ക്ഷണിക്കുന്ന പഴയ നിയമ ഭാഗം ഏത്? അതും പഴയ നിയമത്തിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39:17. 41, ഗന്ധക തീപ്പൊയ്ക ഓർമ്മിപ്പിക്കുന്ന പഴയ നിയമകാലത്തെ വലിയ നാശം ഏതാണ്? സോദോം ഗോമോറയുടെ നാശം. ഉൽപ്പത്തി പുസ്തകം 19:1, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38:1. മൃഗം, കള്ളപ്രവാചകന്മാർ ഇവരെ നശിപ്പിക്കുമ്പോൾ മശിഹ നശിപ്പിക്കുന്ന ഭൗമിക നേതൃത്വങ്ങൾ ഏവ? മൃഗം സത്യസഭയെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. കള്ളപ്രവാചകന്മാർ മനുഷ്യബുദ്ധിയാൽ രൂപപ്പെടുത്തുന്ന ദൈവങ്ങളും ദൈവ സങ്കല്പങ്ങളും ആരാധനാ രീതികളും ആണ്. മൃഗം എന്നിവിടെ സത്യസഭയെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതീകം. കള്ളപ്രവാചകന്മാർ മനുഷ്യബുദ്ധിയാൽ രൂപപ്പെടുത്തുന്ന ദൈവങ്ങളെയും ദൈവസങ്കല്പങ്ങളെയും ആരാധനാ രീതികളെയും സൂചിപ്പിക്കുന്നു. 20 ചാപ്റ്ററും കൂടെ പറയാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു, അതിവിടെ പറയാം. 1 ക്വസ്റ്റ്യൻ, അന്തിമ യുദ്ധത്തിന് ശേഷം കാണുന്ന ദർശനത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ദൂതന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും. 2, അഗാധത്തിന് പകരമായി പാതാളത്തിന് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പേര് എന്താണ്? അഗാധ കൂപം. വെളിപ്പാട് പുസ്തകം തന്നെ 9:1. 3, ദൈവത്തിന്റെ എതിരാളിയായ ദുഷ്ടാത്മാവിനെ പറ്റി പറയുവാൻ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ എന്തെല്ലാം? തിന്മയുടെ ആത്മാവിനെ പറ്റി പറയാൻ ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ 4 പിശാച, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം. 4, പിശാചിനെ ചങ്ങലക്കിടുന്ന ദൂതൻ പിന്നീട് എന്താണ് അവനോട് ചെയ്യുന്നത്? അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അത് അടച്ചുപൂട്ടി, പിന്നെ അതിന്റെ മീതെ മുദ്ര വെച്ചു. 5, എത്ര വർഷം ചങ്ങലക്കിടുന്നു? 1000 വർഷം. അത് നൽകുന്ന സൂചന എന്താണ്? അക്ഷരാർത്ഥത്തിലുള്ള 1000 വർഷമല്ല, മറിച്ച് ഒരു വലിയ കാലയളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ചങ്ങലക്കിടുന്നത്? പിശാജ് പഴയതുപോലെ ജാതികളെ വഞ്ചിക്കാതിരിക്കുവാനാണ് അവനെ ബന്ധിതനാക്കുന്നത്. ശിയാപ്രവാചന്റെ പുസ്തകം 24:21 നമുക്കിത് കാണാം. 6, പിന്നീട് പിശാജിനെ അഴിച്ചു വിടുന്നത് എത്ര കാലത്തേക്കാണ്? അല്പകാലത്തേക്ക് മാത്രം. ആർക്കാണ് ന്യായവിധിയുടെ അധികാരം ലഭിക്കപ്പെട്ടത്? നേയാസനങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്കാണ് ഈ അധികാരം ലഭിച്ചത്. ഇത് വീണ്ടും ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7:18 കാണാം. 8:9 പുനരുദ്ധാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് യോഗ്യരാകുന്നവർക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ പുനരുദ്ധാനം, അതെ, വിശുദ്ധി കൊണ്ട് ഭാഗ്യം ലഭിച്ച രക്തസാക്ഷികൾ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അവർക്ക് ന്യായവിധിയുടെ അധികാരം ലഭിച്ചിട്ടുണ്ട്. 2 മരണത്തിന് അവരുടെ മേൽ യാതൊരു അവകാശവും ഇല്ലായിരിക്കും. എന്നാൽ മരിച്ചവരിൽ ശേഷമുള്ളവർ ഈ 1000 ആണ്ട് മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അവർ നിത്യജീവന്റെ അനുഭവത്തിലല്ല, അവർ കല്ലറയിൽ ഉറങ്ങുന്നവരാണ്. ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന ആത്മാക്കൾക്ക് ആ പദവി ലഭിക്കാനുള്ള യോഗ്യത എന്താണ്? അവരെല്ലാവരും വിശുദ്ധന്മാരാണ്. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടതും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കാത്തതിനാൽ നെറ്റിമേലോ കൈമേലോ മൃഗത്തിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നതുകൊണ്ട് കൊല്ലപ്പെട്ടതുമാണ് ഇവരിൽ രക്തസാക്ഷികളുടെ യോഗ്യത. ഇവരെ കൂടാതെ ക്രിസ്തുവിനെ പ്രതി കഷ്ടത അനുഭവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച എല്ലാ വിശ്വാസികളും ഈ യോഗ്യത ഉള്ളവരാണ്. 10. തടവിൽ നിന്ന് അഴിച്ചുവിടപ്പെട്ട പിശാച് എന്താണ് ചെയ്യുന്നത്? ജാതികളുടെ സൈന്യം എന്താണ് ചെയ്യുന്നത്? പിശാച് ഭൂമിയുടെ 4 ദിക്കുകളിലും പോയി അസംഖ്യങ്ങളായ നാനാജാതി മനുഷ്യരെ വശീകരിച്ച് വീണ്ടും ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുവാൻ കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് പുറപ്പെടും. ഇനിയും ജാതികളുടെ സൈന്യം ചെയ്യുന്നത്, അവർ ഭൂമിയിലെല്ലായിടത്തും ചെന്ന് വിശുദ്ധന്മാരുടെ പ്രിയ നഗരങ്ങളെയും പാളയങ്ങളെയും വളയും. 17. ഭൂമിയിൽ അപ്പോഴുള്ള മനുഷ്യരുടെ സംഖ്യ എണ്ണിക്കൂടാത്തതാണെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ എന്താണ്? കടൽപ്പുറത്തെ മണലിനോട് ഉപമിച്ചിരിക്കുന്നു. ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് ആരെ പറ്റിയാണ്? ദൈവത്തിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഉദ്ദേശിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. 13. ഗോഗ മാഗോഗ എന്നീ പേരുകൾ പരാമർശിക്കപ്പെടുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഏവ്? ഉൽപ്പത്തി പുസ്തകം 10:2 നോഹയുടെ മകനായ യാഫേത്തിന്റെ പുത്രന്മാരിൽ ഒരാളിന്റെ പേര് മാഗോഗ് എന്നാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38:2 മാഗോഗ് ദേശത്തിലെ ഗോഗ് ഇസ്രായേലിനെ മാഗോഗ് ദേശത്തിലെ ഗോഗ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ഈ 2 പരാമർശങ്ങൾ മാഗോഗിനെ പറ്റി കാണാം. 14. പിശാചിനും ജാതികളുടെ സൈന്യത്തിനും ലഭിക്കുന്ന ശിക്ഷ എന്താണ്? പിശാചിനെ ഗന്ധക തീപ്പൊയ്ക്കിൽ തള്ളിയിടും, എന്നേക്കും രാപ്പകൽ ദണ്ഡനം അവൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ജാതികളുടെ സൈന്യത്തെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ദഹിപ്പിച്ചു കളയും. 15. പിശാചിന്റെ ശിക്ഷയ്ക്ക് ശേഷം ദർശിക്കപ്പെടുന്ന സിംഹാസനത്തിന്റെ വിശേഷതകൾ നൽകുന്ന സൂചന എന്താണ്? സിംഹാസനം വലുതും വെള്ള നിറവുമുള്ളതുമാണ്. അതിന്റെ വലിപ്പം അധികാരത്തെയും നിറം ദൈവത്തിന്റെ വിശുദ്ധിയെയും മഹത്വത്തെയും കുറിക്കുന്നു. ആരാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? സിംഹാസനസ്ഥൻ ദൈവപുത്രനായ മശിഹ ആണ്. അന്ത്യ ന്യായവിധി നടത്തുന്നത് ക്രിസ്തുവാണെന്ന് പുതിയ നിയമ ഭാഗങ്ങൾ ശക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലും 2 കൊരിന്ത്യർ 5:2 2 തിമോത്തിയോസ് 4:5 വായിക്കാം. 16. മശിഹായുടെ ദർശനത്തിങ്കൽ യോഹന്നാൻ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? യോഹന്നാൻ കാണുന്നത് ആകാശവും ഭൂമിയും എന്നേക്കുമായിട്ട് ഓടിപ്പോയി, മരിച്ചവരായി എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ നിന്നു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന വിധി
സ്റ്റാർ 6
കേൾക്കാവോ മാമേ? ഓക്കെ, ഞാനത് ഒരു ആറ് കാര്യങ്ങളാണ്, അതിൽ അഞ്ചാമത്തേതാണ് ഭാവിയിൽ മരിച്ചവർ ഇല്ലാത്തതിനാൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ജീവപുസ്തകത്തിന്റെ പേരെഴുതപ്പെടാത്ത എല്ലാവരും തീപ്പൊയ്കയിൽ വീണു. പതിനേഴാമത്തെ ചോദ്യം, ആരൊക്കെയാണ് മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തത്? സമുദ്രവും പാതാളവും മരണവും മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതില് മരണവും പാതാളവും കൂട്ടുകാരാണ്. മരിച്ചവരിലേറിയ പങ്കും പാതാളത്തിലാണുള്ളത്. അതുകൊണ്ട് മരണമില്ലാതെ പാതാളമോ പാതാളമില്ലാതെ മരണമോ ഇല്ല, രണ്ടും ഒന്നിച്ച് നമുക്ക് പറയാം, മരണവും പാതാളവും. പിന്നെ ഇതിൽ മരണവും പാതാളവും തീപ്പൊയ്കയിൽ വീഴുകയും സമുദ്രം അപ്രത്യക്ഷമാകുകയും ചെയ്തു. അതായത് പുതിയ ഭൂമിക്ക് പാതാളമോ സമുദ്രമോ ഒന്നും ഇല്ല. യഹൂദ ചിന്തയിൽ അഗാധ കൂപം എന്താണ്? ഭൂമിക്കടിയിലുള്ള ഒരു സ്ഥലമാണ്. ന്യായവിധി നാൾ വരെ അനുസരിക്കാത്ത ആത്മാക്കളെ ഇവിടെ തടവിലിട്ടിരിക്കുന്നു. യൂദായുടെ ലേഖനത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്കിത് കാണാം. 19, 1000 വർഷം എന്ന് നൽകുന്ന സൂചന എന്ത്? ഇതിനെ അക്ഷരാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഒരു വലിയ കാലയളവിനെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. 20 ക്വസ്റ്റ്യൻ, 1-2 പുനരുത്ഥാനങ്ങൾ, 1-2 മരണങ്ങൾ, ഇവയുടെ മർമ്മം എന്താണ്? 1 പുനരുദ്ധാനം എന്ന് പറയുന്നത് വിശുദ്ധന്മാർ തങ്ങളുടെ ഭൗതിക മരണശേഷം നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിൽ വസിക്കുന്നതാണ്. 1 മരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള ഭൗതിക മരണം, അതായത് ശാരീരിക മരണം. 2 പുനരുദ്ധാനം എന്ന് പറയുന്നത് അന്ത്യന്യായവിധി സമയത്തുള്ള ശാരീരിക പുനരുദ്ധാനം. മരണശേഷം മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള സാധാരണ വിശ്വാസികളുടേതാണ് ഈ പുനരുദ്ധാനം. അതായത് 1 പുനരുദ്ധാനം വിശുദ്ധന്മാർക്ക് മാത്രമുള്ളത്, 2 പുനരുദ്ധാനം സാധാരണമായ എല്ലാ വിശ്വാസികൾക്കും ഉള്ളത്. 2 മരണം അന്ത്യന്യായവിധി സമയത്ത് ദൈവഹിതം നിറവേറ്റാത്ത ജീവിതം നയിച്ച ദുഷ്ടന്മാർക്ക് ലഭിക്കുന്ന നിത്യമരണം. ആത്മീയ മരണം പ്രാപിക്കുന്നതായി ഇവരെല്ലാവരും ശേഷം കാലം നിത്യ നരകത്തിലാണ് വസിക്കേണ്ടതായിട്ട് വരുന്നത്. 1 കൊരിന്ത്യർ 15 യോഹന്നാന്റെ സുവിശേഷം 5 നമുക്ക് ഇത് കാണാം. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെ പറ്റി വിവരിക്കുന്ന മറ്റു പുതിയ നിയമ പഴയ നിയമ ഭാഗങ്ങളേവ ഇത് പ്രതീകാത്മകമായി ഏത് കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്? പുതിയ നിയമത്തിൽ വെളിപാടിൽ മാത്രമാണ് ഈ ആശയം കാണുന്നത്. പഴയ നിയമ പ്രവാചകന്മാരുടെ ചിന്തയിൽ മറ്റേയുടെ ഭൂമിയിലെ വാഴ്ച ആചന്ദ്രതാരം നിലനിൽക്കുന്നതാണ്. ഇസയ്യാ പ്രവാചകന്റെ പുസ്തകം 11, 65, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7, ഇതെല്ലാം നമുക്കിത് കാണാം. എന്നാൽ BC 100 വർഷത്തിലും തുടർന്നിങ്ങോട്ടും 1000 വർഷം എന്ന ഒരു ചിന്ത യഹൂദന്മാരുടെ ഇടയിൽ റാബിമാർ പഠിപ്പിക്കുകയുണ്ടായി. അത് വെളിപാട് സാഹിത്യ കൃതികളിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ 1000 വർഷം സഭയുടെ കാലം, സഭാകാലത്തെ തന്നെയാണ് പ്രതീകം, അതായത് കർത്താവിന്റെ ജനനം മുതൽ ഇപ്പൊ വരെയുമുള്ള സഭയുടെ കാലത്തെ തന്നെയാണത് സൂചിപ്പിക്കുന്നത്. 22, അന്തിമ യുദ്ധത്തെ പറ്റിയുള്ള യഹൂദ ചിന്ത വിശദമായി വിവരിക്കുന്ന പ്രവചന പുസ്തകം ഏത്? ഈ ചിന്തയുടെ ചുരുക്കം എന്താണ്? ഹെസ്കേൽ പ്രവാചകനാണ് ഇത് വിശദമായിട്ട് പറയുന്നത്. ഹെസ്കേൽ പ്രവാചകൻ പറയുന്നത് ഇസ്രായേലിന് സ്വന്ത ദേശം തിരികെ ലഭിക്കുന്നുണ്ട്. അത് 36 പിന്നീട് പറയുന്നത് 38-39 വാക്യങ്ങളിൽ അന്ത്യനാളുകളുടെ അവസാന യുദ്ധത്തെ പറ്റിയും അതിൽ ഒന്നിച്ചു നിന്ന് ജാതികൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയും അവർ പരാജയപ്പെടുന്നതിനെ പറ്റിയും മശിഹായുടെ സംരക്ഷണയിൽ രാജ്യം പുനഃസ്ഥാപിതമാകുന്നതിനെ പറ്റിയും എസ്കൽ പ്രവാചൻ 38-39 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. 40-48 വരെയുള്ള അധ്യായങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ദേവാലയത്തെ പറ്റിയും പുതിയ യെരുശലേമിനെ പറ്റിയും പറയുന്നു. ഗോഗ മാഗോഗ എന്നിവരുടെ ദൈവത്തിനെതിരായ കൂട്ടുകെട്ട് സൂചിപ്പിക്കുന്നത് വർത്തമാന കാലത്ത് ഏത് രാജ്യത്തെയും ഏത് രാജ്യക്കാരെയുമാണ്. ഒരു പ്രത്യേക ഭൂപ്രദേശത്തെയോ ഭൂരാജാക്കന്മാരെയോ അല്ല, മറിച്ച് ദൈവത്തിനെതിരായി പോരാടുന്ന സകല ജനങ്ങളെയും രാജ്യങ്ങളെയും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പുതിയ പ്രൊട്ടസ്റ്റന്റ് ചിന്തയിലൊക്കെ റഷ്യ എന്നൊക്കെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അത് ഇപ്രകാരമാണ്. 24, വിശുദ്ധന്മാരുടെ പാളയം, പ്രിയ നഗരം എന്നീ വിശേഷണങ്ങളാൽ സൂചിപ്പിക്കുന്ന ആളുകളും സ്ഥലങ്ങളും ഏതാണ്? മരുഭൂവാസങ്ങളിൽ ഇസ്രായേലിന്റെ താവളങ്ങളായാണ് വിശുദ്ധന്മാരുടെ പാളയം എന്ന് വിളിച്ചിരുന്നത്. പ്രിയ നഗരമായിട്ട് വിളിക്കപ്പെട്ടിരുന്നത് യെരുശലേമാണ്. അപ്പൊ ക്രിസ്തു വാഴുന്ന പുതിയ പാളയവും പുതിയ യെരുശലേമും സഭയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളസിംഹാസനസ്ഥൻ പുത്രൻ തന്നെ എന്നതിനുള്ള വേദപുസ്തക തെളിവുകൾ എന്തെല്ലാം? പുത്രൻ അഥവാ മസിഹയാണ് ന്യായവിധി നടത്തുന്നത്, അതുകൊണ്ട് തന്നെ അവനാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 5:22, 2 Corinthians 5:10, 2 Timothy 4:1, ഹാനോക്കിന്റെ 1 45 ഇതിലെല്ലാം ഇത് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. 26, ആകാശവും ഭൂമിയും കാണാനാകാത്ത വിധം ഓടിപ്പോകുന്നത് എന്തുകൊണ്ട്? മനുഷ്യന്റെ പാപനിമിത്തം ആകാശവും ഭൂമിയും ശാപഗ്രസ്തമായതുകൊണ്ട് അവയും ശിക്ഷിക്കപ്പെടുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആഗതമാകുന്നതിനായി ഒരുങ്ങുകയാണ് പഴയ ആകാശവും ഭൂമിയും ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത്. 27, പ്രവൃത്തിക്കനുസൃതമായ ശിക്ഷാവിധിയെപ്പറ്റി പറയുന്ന പ്രധാന വേദഭാഗങ്ങൾ എന്തെല്ലാം ഏതെല്ലാം? സങ്കീർത്തനം 62, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17, റോമർ കെഴുതിയ ലേഖനം 2, യോഹന്നാന്റെ സുവിശേഷം 5, 1 Petrus 1, ഇതിലെല്ലാം ഈ ശ്രീ മാസ്യം. ജീവപുസ്തകം തുറക്കപ്പെടുന്നതിനെ പറ്റി പരാമർശിക്കുന്ന പഴയ നിയമഭാഗങ്ങൾ. ഇശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:4, 65:6, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7:10, മലാഖി 3:16. 29, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും എന്ന് പ്രഖ്യാപിക്കുന്ന മറ്റു വേദഭാഗങ്ങൾ. 1 Corinthians 15:26, റോമർ കെഴുതിയ ലേഖനം 5:12, യെശയ്യാ 25:8. 30, നിത്യാജ്ഞയെപ്പറ്റി കർത്താവിന്റെ പഠിപ്പിക്കൽ വിവരിക്കുന്ന പുസ്തകം, അധ്യായം, വാക്യം, ഒരു ഉദാഹരണം പറയുക. നിത്യാജ്ഞയെപ്പറ്റി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:41 പറയുന്നു. 3 chapters നമ്മൾ പറയാനായിട്ട് വെച്ചു. ഞാൻ കൊടുക്കാൻ ചെയ്തു.
വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. നമ്മള് ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് അല്പം പ്രയോജനം ചെയ്യുന്ന ഇതുപോലെയുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പഠിപ്പിച്ചതിന്റെ ബേസിൽ തന്നെ നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കുവാനും നമുക്ക് പഠിക്കാനും തക്കമെന്നുള്ള നിലയിലാണ് ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കിയത്. പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയിക്കുന്നു. മമ്മി, വേറെ എന്തെങ്കിലും ഉണ്ടോ?
താങ്ക് യു കൊച്ചമ്മ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമുക്ക് ഇതെല്ലാം പഠിക്കാനുള്ളതാണ്. പതുക്കെ ഇത് ടൈപ്പ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും അയച്ചിരുന്നായിരിക്കും. എനിക്ക് 19 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അച്ഛൻ അയച്ചിരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. 19 ഞാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 2-3 ദിവസത്തിനകം അതുവരെ അത് കിട്ടുന്നതായിരിക്കും. അതുവരെ ഉള്ളത് ബാക്കി എനിക്ക് കിട്ടുന്നതിന്റെ അനുസരിച്ച് ഞാൻ അതായത് ടൈപ്പ് ചെയ്യേണ്ട സമയമെടുക്കും. ക്വസ്റ്റ്യൻക്ക് വളരെയധികം നന്ദി. ഇത്രയും 1 മണിക്കൂറിൽ കൂടുതൽ ഒരേ ശ്വാസത്തിൽ നിന്ന് പറയുക എന്ന് പറയുന്നത് ഇത്ര പ്രയാസമുള്ള കാര്യമാണ്. ഒത്തിരി നന്ദി പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. പറ്റുമ്പോൾ ഇത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ തന്നെ മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞു തന്നു. താങ്ക് യു പച്ചമ്മ. നാളെ ഫിസിയോളജിന്റെ ക്ലാസ്സസ് ആയിരിക്കും.
ഞങ്ങളെ മറച്ചുള്ളണമേ അമ്മേ. ദൈവമായ ഭാവി കൃതിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ്സായിട്ട് സഹായിക്കണമേ. ഞാൻ വിവിധ ക്ലാസ്സുകൾ നയിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവസരം പ്രസ്ഥാനത്തോ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബിരുദം ഓർക്കുന്നു. അവിടെ ആയിരുന്നു സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേയാഴ്ചത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരുന്നാലും പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾ നിറയുവാനും നിനക്ക് വേണ്ടി സാക്ഷികളായി ദൈവമേ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കാനും ആയിരിക്കുന്നത് സാക്ഷികളായി തീരുവാനും ഞങ്ങൾ സഹായിക്കുന്നു. ശുശ്രൂഷകളൊക്കെയും അംഗീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ വിളിച്ചത് സഹായിക്കുന്ന ആളെ സിദ്ധരായിട്ട് തന്നെ.
എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു മനോജ്.